2019 സെപ്റ്റംബർ 4 ബുധനാഴ്ച കേരളകോമതി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് പാലാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി എൻ ഹരിയുമായി രാഹുൽ ചന്ദ്രശേഖർ നടത്തിയ അഭിമുഖം. സഹതാപതരംഗമില്ല. 7,000 വോട്ട് തികച്ചു കിട്ടാതിരുന്ന പാലായിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് 400,000 വോട്ടുകളാക്കി മാറ്റിയ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിയെ വീണ്ടും മത്സരിപ്പിക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും BJP മനസ്സിലില്ല. വികസന വിഷയങ്ങൾക്കൊപ്പം ശബരിമലയടക്കമുള്ള വിശ്വാസ വിഷയങ്ങളും വീണ്ടും ചർച്ചയാക്കും. 3 വർഷമായി കോട്ടയത്ത് പാർട്ടിയെ നയിക്കുന്ന എൻ ഹരി മാസങ്ങളായി മണ്ഡലത്തിൽ സജീവമാണ്. PC തോമസ് അടക്കമുള്ള സീനിയർ നേതാക്കളുടെ പേരുകൾ ചർച്ചയായപ്പോഴും ഹരിയെ മത്സരിപ്പിക്കാൻ നേതൃത്വം തീരുമാനിച്ചതും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന വിശ്വാസം കൊണ്ടുകൂടിയാണ്. ചോദ്യം: BJP വിജയപ്രതീക്ഷ എത്രമാത്രമുണ്ട്? എൻ ഹരിയുടെ മറുപടി: പാലായിൽ ഇക്കുറി BJP വിജയിക്കും. മുന്നണി രാഷ്ട്രീയത്തിലെ കൊള്ളരുതായ്മകൾ കണ്ടുമെടുത്ത പാലാക്കാർ ഇക്കുറി മാറി ചിന്തിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്ക്. കേരള കോൺഗ്രസിലെയും NCPയിലെയും പ്രശ്നങ്ങൾ വഷളാവുകയാണ്. പാലായിൽ ഗണ്യമായി വോട്ട് വർദ്ധിക്കുന്നത് BJP മാത്രമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 400,000 വോട്ട് ലഭിച്ചെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോൾ 2,000 വോട്ടുകൾ കൂടി. ഇടതുപക്ഷവുമായി കേവലം 6,000 വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ വിജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നത്. ചോദ്യം: എന്തൊക്കെ വിഷയങ്ങളാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്? മറുപടി: കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളും വിശ്വാസ വിഷയങ്ങളും സംസ്ഥാന സർക്കാരിന്റെ വികസന വിരുദ്ധതയുമൊക്കെ ചർച്ചയാക്കും. നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രധാന പദ്ധതികളുടെ ഗുണം നേരിട്ട് അനുഭവിച്ചിട്ടുള്ളവരാണ് പാലാക്കാർ. പ്രധാനമന്ത്രി കൃഷി സമ്മാൻ നിധിയായാലും ഉജ്ജ്വൽ യോജന ആയാലും ആവാസ് യോജനയായാലും അതിന്റെ പ്രയോജനം ലഭിച്ചവർ പാലായിൽ ഏറെയുണ്ട്. ശബരിമല സ്ത്രീപ്രവേശനം മാത്രമല്ല, ഭക്തർക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയവും ചർച്ചയാകും. യുവതീപ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ മുൻകൈയെടുത്തതും ജയിൽവാസം അനുഭവിച്ചതും ഏറെയും പാലാക്കാരാണ്. ചോദ്യം: BJP വികസന നയം? മറുപടി: അരനൂറ്റാണ്ടിലേറെ പാലായെ KM മാണി പ്രതിനിധീകരിച്ചപ്പോൾ വികസനം നഗരത്തിനപ്പുറത്തേക്ക് പോയില്ല. വികസനം എന്നത് റോഡുകളും കെട്ടിടങ്ങളും മാത്രമായി ചുരുങ്ങി. പാലാ ജനറൽ ആശുപത്രിയിൽ നല്ലൊരു ലാബില്ല, കുടിവെള്ളമില്ല. വിവിധ പഞ്ചായത്തുകളിൽ വീട് പോലുമില്ലാത്ത 100 കണക്കിന് പട്ടികജാതി വിഭാഗങ്ങൾ ദുരിതത്തിലാണ്. പാലായിൽ നിരവധി അനധികൃത പാറമടകൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുകയാണ്. ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള നിരവധി പഞ്ചായത്തുകൾ പാലാ മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതിക്കെതിരാകാത്ത സമഗ്ര വികസനമാണ് ലക്ഷ്യം. പരമാവധി കേന്ദ്ര ഫണ്ട് എത്തിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാകും. ചോദ്യം: സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയില്ലേ? മറുപടി: ദേശീയ പാർട്ടി എന്ന നിലയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് പേര് പ്രസിദ്ധീകരിക്കേണ്ടത്. അങ്ങനെ വന്ന കാലതാമസമാണ്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരുക്കങ്ങൾ BJP മാസങ്ങൾക്ക് മുൻപേ തുടങ്ങിയിരുന്നു. വോട്ടർ പട്ടികയിലെ പേര് ചേർക്കലുമായി പ്രവർത്തകരും സജീവമായിരുന്നു. ചോദ്യം: ഘടകകക്ഷികളുടെ പിന്തുണ? മറുപടി: BDJS, കേരള കോൺഗ്രസ്, ജനപക്ഷം പ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണയുണ്ട്. PC തോമസും PC ജോർജും അടക്കമുള്ള നേതാക്കൾ 2 ദിവസമായി മണ്ഡലത്തിൽ സജീവമാണ്. ജനപക്ഷത്തിന് സ്വാധീനമുള്ള തലനാട്, 3 നിലവ് പഞ്ചായത്തുകൾ പാലാ മണ്ഡലത്തിലാണ്. PC തോമസിന്റെ വ്യക്തിബന്ധവും ഗുണമാകും. ചോദ്യം: റബ്ബർ കർഷകർ ഏറെയുള്ള മണ്ഡലം കൂടിയാണ് പാല. മറുപടി: ആസിയാൻ കരാറിന് ശേഷമുണ്ടായ പ്രശ്നങ്ങളാണ് റബ്ബർ മേഖലയുടെ വിലയിടിവിന് കാരണം. പരമാവധി റബ്ബർ ഇറക്കുമതി ചെയ്ത് കർഷകരെ ദുരിതത്തിലാക്കിയത് മുൻ കേന്ദ്രമന്ത്രി P ചിദംബരമാണ്. മോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷം റബ്ബർ കർഷകരോട് അനുഭാവപൂർണമായ സമീപനമാണ് പുലർത്തുന്നത്. ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചത് കേന്ദ്ര സർക്കാരാണ്. റബ്ബറിനെ കാർഷിക വിളയായി മാറ്റുന്നത് പരിഗണിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എന്നാൽ ഈ സർക്കാർ റബ്ബർ കർഷകരെ വഞ്ചിക്കുകയാണ്. വിലസ്ഥിരതാ ഫണ്ട് യഥാസമയം വിതരണം ചെയ്യുന്നില്ല. ചോദ്യം: എതിർ സ്ഥാനാർത്ഥികളെ എങ്ങനെ കാണുന്നു? മറുപടി: 2 സ്ഥാനാർത്ഥികളുടെയും ശക്തി കുറച്ചു കാണുന്നില്ല. തുടർച്ചയായി പരാജയപ്പെട്ടതുകൊണ്ട് പാലായിലുള്ളവർക്ക് തന്നോട് സഹതാപമുണ്ടെന്ന് മാണി C കാപ്പൻ പറയുന്നതിൽ അർത്ഥമില്ല. എത്ര എതിർപ്പ് മറികടന്നാണ് 2 സ്ഥാനാർത്ഥികളും എത്തിയതെന്ന് വ്യക്തമാണല്ലോ. 2 കൂട്ടരെയും കുറച്ചു കാണുന്നില്ല. എന്നാൽ സഹതാപതരംഗം എന്നൊന്നില്ല.